കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം. 1 കൊരിന്ത്യർ 1. പൗലോസ് എഴുതുന്നത്: ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായി ഞാൻ വിളിക്കപ്പെട്ടു. ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു. ക്രിസ്തുവിൽ നമ്മുടെ സഹോദരനായ സോസ്തനേസും ചേർന്ന് ശുഭാശംസകൾ അറിയിക്കുന്നത്. ക്രിസ്തുവിൽ പരിശുദ്ധരാക്കപ്പെട്ടവരായ കൊരിന്തിലെ ദൈവസഭയ്ക്ക്, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധരായി വിളിക്കപ്പെട്ടു. അവരുടെയും നമ്മുടെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ഒപ്പമാണ് നിങ്ങളും വിളിക്കപ്പെട്ടത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ക്രിസ്തുയേശുവിലൂടെ നിങ്ങളിൽ കൃപ ചൊരിഞ്ഞതിന് നിങ്ങൾക്കായി ഞാൻ എന്റെ ദൈവത്തോട് എല്ലായ്പ്പോഴും നന്ദി പറയുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിൽ എല്ലാ തരത്തിലും അനുഗ്രഹീതർ. നിങ്ങളുടെ സമസ്ത അറിവിലും എല്ലാ സംസാരത്തിലുമാണ് നിങ്ങൾ അനുഗ്രഹീതരായത്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സത്യം നിങ്ങളിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അതുകൊണ്ട് ദൈവികമായ എല്ലാ വരങ്ങളും ലഭിച്ചിരിക്കുന്നു. അവസാനം വരെ യേശു നിങ്ങളെ ശക്തരായി കാക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്ന ദിവസം നിങ്ങളിൽ ഒരു തെറ്റും ഉണ്ടാകാതിരിക്കും വിധം അവൻ നിങ്ങളെ ശക്തരായി കാക്കും. ദൈവം വിശ്വസ്തനാകുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവുമൊത്ത് ജീവിതം പങ്കുവയ്ക്കാൻ നിങ്ങളെ വിളിച്ചവൻ അവനാകുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്, നിങ്ങൾക്കിടയിൽ വിഘടനമില്ലാത്ത വിധം നിങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഒരേ ചിന്തയും ഒരേ ലക്ഷ്യവും കൊണ്ട് നിങ്ങൾ പൂർണമായും ഒത്തുചേരണമെന്ന് ഞാൻ യാചിക്കുന്നു. എന്റെ സഹോദര സഹോദരിമാരെ, ക്ലോവയുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ നിങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞു. നിങ്ങൾക്കിടയിൽ തർക്കങ്ങളുള്ളതായി ഞാൻ അറിഞ്ഞു. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിലൊരാൾ ഞാൻ പൗലോസിന്റെ ആളാണ് എന്ന് പറയുന്നു. മറ്റൊരാൾ പറയുന്നു ഞാൻ അപ്പല്ലോസിന്റെ ആളാണ്. വേറൊരാൾ ഞാൻ കേഫായുടെ ആളാണ് എന്നും പറയുന്നു. ഇനിയും ഒരാൾ പറയുന്നു ഞാൻ ക്രിസ്തുവിന്റെ ആളാണ് എന്നാണ്. ക്രിസ്തുവിനെ പല സംഘങ്ങളായി വിഭജിക്കാനാവില്ല. പൗലോസ് നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടോ? ഇല്ല. പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? അല്ല. ക്രിസ്പോസിനെയും ഗായോസിനെയുമല്ലാതെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനപ്പെടുത്തിയില്ല എന്നതിന് ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളിൽ ആർക്കും ഇപ്പോൾ എന്റെ നാമത്തിലാണ് നിങ്ങൾ സ്നാനപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ലല്ലോ. സ്തെഫാനോസിന്റെ കുടുംബത്തെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാരെയും ഞാൻ തന്നെ സ്നാനപ്പെടുത്തിയതായി ഞാൻ ഓർമ്മിക്കുന്നില്ല. ആളുകളെ സ്നാനപ്പെടുത്തുന്ന ജോലി ക്രിസ്തു എന്നെ ഏൽപ്പിച്ചിട്ടില്ല. സുവിശേഷം പറയുക എന്ന ജോലിയാണ് ക്രിസ്തു എനിക്ക് നൽകിയത്. ലൗകിക വിജ്ഞാന വാക്കുകൾ ഉപയോഗിക്കാതെ സുവിശേഷം പറയാനാണ് ക്രിസ്തു എന്നെ അയച്ചത്. അത്തരം വിജ്ഞാനത്തിന്റെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ ശക്തി നഷ്ടമായേനെ. നഷ്ടപ്പെട്ടവർക്ക് കുരിശിന്റെ ഉപദേശങ്ങൾ വിട്ടിത്തങ്ങളാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവരായ നമുക്ക് അത് ദൈവിക ശക്തിയും ആകുന്നു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ അർത്ഥമില്ലാത്തതാക്കും.
എവിടെയാണ് വിജ്ഞാനി? വിദ്യാഭ്യാസമുള്ളവൻ എവിടെ? ഇക്കാലത്തെ തത്വചിന്തകൻ എവിടെ? ലോകത്തിന്റെ വിജ്ഞാനത്തെ ദൈവം വിട്ടിത്തമാക്കി. ദൈവത്തിന്റെ വിജ്ഞാനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്: ഐഹികമായ വിജ്ഞാനത്തിലൂടെ ലോകം ദൈവത്തെ അറിയുകയില്ല. അതിനാൽ അത് വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം ഭോഷത്വമെന്ന് നമുക്ക് തോന്നുന്ന സന്ദേശം അയച്ചു. യഹൂദർ വീര്യപ്രവൃത്തികൾ തെളിവായി ആവശ്യപ്പെടുന്നു. യവനന്മാർക്ക് വിജ്ഞാനമാണ് വേണ്ടത്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു: ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. യഹൂദർക്ക് അതൊരു വലിയ പ്രശ്നമാകുന്നു. ജാതികൾക്ക് അതൊരു ഭോഷത്വവും. ദൈവത്താൽ വിളിക്കപ്പെട്ട യഹൂദനും യവനനും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വിജ്ഞാനവും ആകുന്നു. ദൈവത്തിന്റെ വിഡ്ഢിത്തം പോലും മനുഷ്യരുടെ വിജ്ഞാനത്തെക്കാൾ മികച്ചതാകുന്നു. അവന്റെ ദൗർബല്യം പോലും മനുഷ്യരെക്കാൾ ശക്തവുമാകുന്നു. സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതേപ്പറ്റി ചിന്തിക്കുക. വിജ്ഞാനത്തെ ലോകം വിധിക്കുന്ന പ്രകാരം നിങ്ങളിൽ അധികം പേരും വിജ്ഞാനികളല്ല. മിക്കവരും വലിയ സ്വാധീനമുള്ളവരല്ല. മിക്കവരും പ്രധാന കുടുംബങ്ങളിൽ നിന്നുള്ളവരുമല്ല. എന്നാൽ ജ്ഞാനികളെ നാണം കെടുത്താൻ ദൈവം ലോകത്തിലെ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ശക്തരായവരെ നാണം കെടുത്താൻ ദൈവം ലോകത്തിലെ ദുർബലമായതിനെ തിരഞ്ഞെടുത്തു. ലോകം അപ്രധാനമെന്ന് കരുതുന്നതിനെയും ദൈവം തിരഞ്ഞെടുത്തു. ലോകം വെറുക്കുകയും തള്ളുകയും ചെയ്തതിനെ അവൻ തിരഞ്ഞെടുത്തു. ലോകം പ്രധാനമെന്ന് കരുതുന്നതിനെ തകർക്കുകയാണ് അവന്റെ ലക്ഷ്യം. തന്റെ മുന്നിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവനിങ്ങനെ ചെയ്തത്. നിങ്ങളെ യേശുക്രിസ്തുവിന്റെ ഭാഗമാക്കിയത് ദൈവമാണ്. ക്രിസ്തു നമുക്ക് ദൈവിക വിജ്ഞാനമായി. ദൈവത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുവാനും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാനും അവനാണ് കാരണം. നമ്മൾ വിശുദ്ധരാകുവാനും ക്രിസ്തുവാണ് കാരണം. അതിനാൽ തിരുവെഴുത്തിൽ പറയും പോലെ,
പ്രശംസിക്കുന്നവർ കർത്താവിൽ മാത്രം പ്രശംസിക്കട്ടെ.